സർവ്വസമാധാനപ്രമാണമായ ചിന്തയ്ക്ക് ഒരാരംഭം കുറിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ചിന്തയുടെ ഒരു ടൈറ്റിൽ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. ദൈവത്തെ വാഞ്ചിക്കുക, ഡിസയറിംഗ് ഗോഡ്, ദൈവത്തെ വാഞ്ചിക്കുക, ഈ കാര്യവുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. എന്നാൽ ഞാൻ ആ ചിന്തകളിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു മറുവശം നിങ്ങളോടൊപ്പം പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ ധ്യാനങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് കൊണ്ടുവരാം. ഒന്ന് യോഹന്നാന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. ഏകദേശം 96 വയസ്സ് പ്രായമുള്ളപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ അപ്പോസ്തോലൻ തൻ്റെ ജീവിത സായാഹ്നത്തിൽ ഒരു എഴുത്തെഴുതണമെന്ന് തനിക്ക് തോന്നിയപ്പോൾ തൻ്റെ മനസ്സിൽ ആദ്യം വന്ന വാക്യങ്ങൾ, ആദ്യം വന്ന ചിന്തകളാണ് പങ്കുവച്ചത്. ഒരായുസ് മുഴുവനും ദൈവത്തെ സേവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങൾ ചേർന്നിരുന്നത്, ഞങ്ങൾ അനുഭവിച്ചത്, അത് ആ ചൈതന്യത്തെയാണ്, ആ ജീവനെയാണ്. അത് ഞാൻ നിങ്ങളോട് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണെന്നറിയാവോ? നമ്മുടെ സന്തോഷം പൂർണ്ണമാകേണ്ടത്. അതിനു മുമ്പ് ആ സന്തോഷം പൂർണ്ണമാകുവാൻ കാരണമായി തീർന്ന ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ഒരു ആയുസ് മുഴുവനും ദൈവത്തോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂട്ടായ്മ കൂടിയ ഒരു ഭക്തൻ അവസാനം ഒരു കുറിപ്പെഴുതാൻ ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ അകത്ത് നിറഞ്ഞു നിന്ന കാര്യങ്ങൾ, ഭൗതിക വിഷയങ്ങളോ ദൈവം അത്ഭുതകരമായി ഞങ്ങളുടെ പട്ടിണി മാറ്റിയതോ പ്രശ്നങ്ങൾ പരിഹരിച്ചതോ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളെ ചേർത്ത് വെച്ചല്ല അദ്ദേഹം ഒരു കുറിപ്പെഴുതുന്നത്. അദ്ദേഹം ഈ 27-ാമത്തെ വയസ്സ് തൊട്ട് ഏറെക്കുറെ അറിഞ്ഞ, കൂട്ടായ്മ അനുഭവിച്ച ദൈവത്തെയും അവന്റെ പുത്രനായ ക്രിസ്തുവിനെയും കുറിച്ച് 96-97 വയസ്സുള്ളപ്പോൾ പങ്കുവെപ്പാൻ ആഗ്രഹിച്ചപ്പോൾ, ഈ കാലമത്രയും ഞങ്ങൾ തൊട്ടതും കണ്ടതും അനുഭവിച്ചതും ഒക്കെ സുവിശേഷവേലയെയോ വലിയ പ്രചരണങ്ങളെയോ പ്രഘോഷണങ്ങളെയോ ഒന്നുമല്ല, ഞങ്ങൾ അനുഭവിച്ചത് ഒരു വ്യക്തിയെയാണ് ഈ കാലമത്രയും, അത് ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. അതിൽ രണ്ടുപേരോടുള്ള കൂട്ടായ്മയാണ് യോഹന്നാൻ പങ്കുവെക്കുന്നത്. ഒന്ന്, ദൈവത്തോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടും. അതെന്തിനാണെന്നറിയാവോ? ഞങ്ങളുടെ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. അതിലെ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്, ദൈവത്തോട് ഉള്ള കൂട്ടായ്മ. അതിനുശേഷം നമുക്ക് അവൻ്റെ പുത്രനോടുള്ള കൂട്ടായ്മ എന്ന ഭാഗത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇനിയും ഞാൻ പറയുന്ന ഭാഗങ്ങൾ എൻ്റെ മനസ്സിലുള്ള ഈ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡ്. എല്ലാ സഭയ്ക്കകത്തും ഒരു മതമുണ്ട്, അത് നമുക്കറിയാം. നിങ്ങൾ കലാകാലങ്ങളിൽ പല പ്രസംഗങ്ങളിലൂടെ അത് കേട്ടിട്ടുണ്ട്. എവരി ചർച്ച് ഹാസ് എ റിലീജിയൻ. ഈ സഭയ്ക്കകത്തും ഒരു മതമുണ്ട്. ഈ സഭയ്ക്കകത്തെ മതത്തിൻ്റെ അകത്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ, ഞങ്ങൾക്കറിയത്തില്ല. അപ്പൊ എത്ര പേർ ആഹാരം കഴിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്, പക്ഷെ എത്ര പേര് മതത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഇനി എത്ര പേര് ഈ സഭയുടെ ഭാഗമായി നിൽക്കുന്നു എന്നതും വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സഭയ്ക്കകത്ത് ഒരു മതം ഉണ്ട്. അതാരും ഇവിടെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുത്തതല്ല, പക്ഷേ സഭ വളരുന്നത് കൂടെ വളർന്നു വരുന്ന ഒരു പ്രതിഭാസമാണെന്ത്? മതം. അത് ഈ സഭയുടെ മാത്രമല്ല, എല്ലാ സഭയുടെയും ഒരു ഒരു ഒഴിച്ചുകൂടാൻ മേലാത്ത അന്വേഷണീയമായ കാര്യമാണ് ആ സഭയ്ക്കകത്ത് മതം എന്ന് പറയുന്നത്. എല്ലാ സഭയ്ക്കകത്തും ഉണ്ട്. ഇത് യേശുക്രിസ്തു പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. യേശുക്രിസ്തു വിത്ത് വിതയ്ക്കുന്ന ഉപമ പറഞ്ഞപ്പോൾ, വിത്ത് വിതച്ച ശേഷം കള്ളൻ വന്ന് വിത്തുകൾക്കിടയിൽ കളയും വിതച്ചുപോയി. അപ്പോൾ വിത്തുകളുടെ നടുവിൽ കൂടെ വളരുന്ന ഒരു മതമുണ്ട്. വിത്ത് ദൈവമക്കളാണെങ്കിൽ, ദൈവസഭയാണെങ്കിൽ, ആ നല്ല മക്കളുടെ നടുവിൽ മതത്തിൻ്റെ മക്കളും വളരുന്നു. എന്നിട്ട് ആ ഭാഗം വായിക്കണ്ട, ആ ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്താവെ ഞങ്ങളത് പറിച്ച് കളയട്ടെ. അപ്പോൾ നാഥൻ പറയുന്നത് അത് കൊയ്ത്തോളം വളരട്ടെ. ഇപ്പൊ രണ്ടാമത്തെ ഉറപ്പായ ഒരു കാര്യം, ഈ ദൈവമക്കൾക്കും ഒരു വളർച്ചയുണ്ട്, മതത്തിനും അതിൻ്റെ കൂടെ ഒരു വളർച്ചയുണ്ട്. എന്തുമാത്രം സഭ വളരുന്നു അതിനോട് കൂടെ മതവും വളരും, മതം വളരും. മതത്തിന് കൊയ്ത്തു വരെ വളരാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സഭയ്ക്ക് ഒഴിച്ചുകൂടാൻ മേലാത്ത യാഥാർത്ഥ്യം. ആ മതത്തിൻ്റെ അകത്ത് നല്ലൊരു സഭയിലും ആ മതം വലുതും ആ സഭ ഒരു ന്യൂക്ലിയസുമായിരിക്കും. എന്റെ ഇന്നത്തെ നിങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ച്, ഈ സഭയിലെ മതത്തിൽ നിന്നും പുറത്തു വന്നിട്ട് ഈ കൂട്ടായ്മയിലെ സഭയിലേക്ക് കയറി നിൽക്കണം നിങ്ങൾ എന്നതാണ് എന്റെ ഈ ചിന്തകളുടെ ആകത്തുക. ഈ സഭയിലെ മതം എവിടെയാണ് ഇരിക്കുന്നത്? കസേരയിലാണോ? അല്ല. അത് നിലത്താണോ ഇരിക്കുന്നത്? അല്ല. ഇത് ഇതിന്റെ അകത്തുണ്ട്. പക്ഷെ ഈ മതഭക്തിക്കകത്തു നിന്ന് നിങ്ങൾ പുറത്തു വരണം. നാളുകളായി കേൾക്കുന്ന തിരുവചനങ്ങളിലൂടെയും ദൈവത്തിന്റെ ശാസനയിലൂടെയും ദൈവത്തിന്റെ ശിക്ഷണത്തിലൂടെയും പ്രബോധനത്തിലൂടെയും ഈ സഭയ്ക്കകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മതത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഈ കൂട്ടായ്മയ്ക്കകത്തെ സഭയിലേക്ക് കയറി നിൽക്കാനായിട്ടാണ് ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. ഇത് രണ്ടും ഒരുപോലെ വളരും. മതത്തിന് വളർച്ചയുണ്ട്. മതത്തിൽ മനസാക്ഷി ചൂടുവെച്ചവരുണ്ട്, മതത്തിൽ ഉൾവിളികളുണ്ട്, മതത്തിന് ഉത്സാഹങ്ങളുണ്ട്, മതത്തിന് തീഷ്ണതകളുണ്ട്, മതത്തിന് പുതിയ പഠിപ്പിക്കലുകളുണ്ട്, മതത്തിന് പ്രതീക്ഷകളുണ്ട്, മതം ചലനാത്മകമാണ്, മതം മുന്നോട്ട് നയിക്കുന്നു, മതത്തിൽ വർജനങ്ങളുണ്ട്, മതത്തിൽ ശാരീരികമായ പീഡനങ്ങളുണ്ട്, മതത്തിന്റെ അകത്ത് സുവിശേഷ വേല നടക്കുന്നു, മതത്തിന്റെ അകത്ത് കൊടുക്കൽ വാങ്ങൽ നടക്കുന്നു, മതം ശരീരം ചുടുവാനേൽപ്പിക്കുന്നു, മതത്തിന് അന്നദാനങ്ങൾ കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവരുണ്ട്, മതം സഭയോളം വളർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് സഭയ്ക്കകത്തെ മതം അങ്ങ് ഡ്രൈ ആയിട്ടും സഭ ഉത്സാഹത്തോടെ ഇരിക്കുന്നു. അല്ല, സഭയുടെ മതം ചലനാത്മകമായി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മതത്തിന് ഒരു ശക്തിയുണ്ട്, മതത്തിന് ഒരു വളർച്ചയുണ്ട്, മതത്തിന് ഒത്തിരി കൊടുക്കല് വാങ്ങലുകളുണ്ട്, മതത്തിന് ഒത്തിരി ബാഹ്യരൂപങ്ങളുണ്ട്, മതത്തിന് ഒത്തിരി അവാന്തര വിഭാഗങ്ങളുണ്ട്. മതം അത് വളരെ ശക്തിയുള്ളതാണ്. നാം ചിന്തിച്ചു വച്ചിരിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ സഭയ്ക്കകത്തെ മതം, നമ്മൾ ഈ മതം മതം എന്ന് പറയുമ്പോണ്ടല്ലോ അങ്ങ് ഹിന്ദു മതം ഇസ്ലാം മതം എന്നല്ല ചിന്തിക്കണ്ടേ, സഭയിൽ വളരാൻ പ്രാപ്തിയുള്ള ഒരു മതം. അതൊരു ഭക്തിയുടെ മാർഗമാണ്. അത് ഭക്തിയുടെ മാർഗം, ഭക്തി പോലെ തോന്നിക്കും, പക്ഷെ അതിൽ ഒന്നും കാണത്തില്ല. ഇനിയും ഇതിന്റെ ഒരു ഒരു അപകടം എന്ന് പറയുന്നത്, ഈ സഭ എന്തൊക്കെ പറയുന്നു ഇതെല്ലാം മതത്തിലും പഠിപ്പിക്കലുകളായിട്ടുണ്ട്. സഭ എല്ലാം ത്യജിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ മതവും വർജനം പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. നിങ്ങൾ കുംഭമേളയ്ക്കൊക്കെ ചെല്ലണം, 12 വർഷം മലയുടെ മുകളിൽ തപസ്സിരുന്ന ശേഷമാണ് നഗ്നധാരികളായിട്ട് ഈ മഹർഷിമാർ മുനിമാർ വന്ന് കുംഭമേളയിൽ വന്ന് അവരെ സ്നാനം കഴിക്കുന്നത്. എല്ലാം ത്യജിച്ച ലക്ഷങ്ങൾ കൂടുന്ന ഒരു സ്ഥലമാണ് മഹാകുംഭമേള. മതം വർജനം പഠിപ്പിക്കുന്നുണ്ട്. മതത്തിൽ വർജനമുണ്ട്, ഇസങ്ങളിൽ വർജനമുണ്ട്, ഗാന്ധിസത്തിൽ വർജനമുണ്ട്, ബുദ്ധിസത്തിൽ വർജനമുണ്ട്. ഉപേക്ഷിക്ക്, പീഡിപ്പിക്ക്, സ്വയം ദണ്ഡിപ്പിക്ക്, അടിമയാക്ക്. അതുകൊണ്ടല്ലേ ഹൈന്ദവ മതങ്ങൾക്കകത്ത് തീക്കനിലൂടെ നടക്കാൻ ആൾക്കാര് സജ്ജരാകുന്നു. പാടി 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 ഉത്സാഹിക്കപ്പെടുമ്പോൾ 3-4 പേർ ഒരുമിച്ച് ശൂലം കുത്തിക്കയറ്റുന്നു. തൂക്ക് കൊളുത്തുകൾ പുറത്ത് തൂക്കിയിട്ട് അവർ തൂങ്ങിക്കിടക്കുന്നു. ശരീരത്തെ സ്വന്തം ചാട്ടം കൊണ്ട് അടിച്ച് പീഡിപ്പിക്കുന്നു. മതത്തിന് ഇതെല്ലാം ഉണ്ട്. മതത്തിൽ കടലും കരയും കടന്ന് ആൾക്കാരെ മതത്തിൽ ചേർക്കുന്നു എന്ന് കർത്താവ് പൗലോസ് പറയുന്നുണ്ട്. അപ്പം എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത കൊണ്ടുവരാൻ ആഗ്രഹം, ഈ മതം അതൊരു ഒരു ഒരു ശക്തി കേന്ദ്രം. മതം ഒരു ശക്തി കേന്ദ്രം. ഈ കള പറിക്കപ്പെടുന്നില്ല, പറിക്കപ്പെടുന്നില്ല. ആ കള പറിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഒരു ഭക്തന്മാർക്കും കഴിയില്ല. കൊയ്ത്തോളം അനുവദിച്ചിരിക്കുന്ന ഒരു മതം സഭയിലുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന സഭ മതത്തെ കീഴടക്കണം, അല്ലാതെ മതം സഭയെ ഞെരുക്കി ഒരു കോണിലാക്കരുത് കാലാകാലങ്ങളിൽ. അതാ നല്ല കൂട്ടായ്മകൾ, നല്ല പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ, നല്ല പ്രസ്ഥാനങ്ങൾ സഭയായി തുടങ്ങിയ ശേഷം, മതം വളർന്ന ശേഷം, മതത്തിന്റെ ഉശിരികൾ, മതത്തിന്റെ ഉന്മേഷങ്ങൾ, മതത്തിന്റെ നല്ല ചിന്തകൾ, മതത്തിന്റെ ആഹ്വാനങ്ങൾ, മതത്തിന്റെ ചൂടുപിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് ഈ സഭയെ അങ്ങോട്ട് ഒതുക്കിയ ശേഷം സഭയിൽ രണ്ടോ മൂന്നോ പേരും ബാക്കി 97 പേരും മതത്തിന്റെ ഭാഗമായി മാറും. ഇനി ഈ കള ഒരു പാസ്റ്ററാകാം, ഈ കള ഒരു ദൈവദാസനാകാം, ഈ കള ഒരു മൂപ്പനാകാം, ഈ കള ആരാധന ലീഡ് ചെയ്യുന്നയാളാകാം, ഈ കള ദൈവജനം പഠിപ്പിക്കുന്ന ആളാകാം, പ്രവാചകനാകാം, ഞാനാകാം, നിങ്ങളാകാം. ഒരു വലിയ സന്തോഷകരമായ കാര്യം, ഇത് ഇപ്പോഴെങ്കും തിരിച്ചറിയത്തില്ല എന്നത് നമുക്കൊരു തൽക്കാല ഇടക്കാല ആശ്വാസമാണ്. പക്ഷേ കൊയ്ത്തിന്റെ അന്ന ഉയ്യോ, ആ ബ്രദർ കളയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച ആ ബ്രദർ വലിയ സുവിശേഷ വേലക്കാരനാന്നൊക്കെ വിചാരിച്ച, പക്ഷെ പുള്ളിയുടെ കളയായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മാറിപ്പോകുന്ന ലോകത്തോട് ചേർന്ന് അതിന്റെ ഒത്തിരി ഉൽപ്പന്നങ്ങളെയും അതിന്റെ അത് വിഭാവനം ചെയ്യുന്ന, അത് പുറത്തു കൊണ്ട തരുന്ന ഒത്തിരി കാര്യങ്ങളെയും നോക്കി നിൽക്കാതെ, ദൈവത്തെ വാഞ്ചിക്കുന്ന, ദൈവത്തെ മാത്രം ഡിസയർ ചെയ്യുന്ന, ദൈവത്തെ മാത്രം ചേർത്ത് ഹൃദയത്തിൽ താലോലിക്കുന്ന, അവന്റെ മുമ്പിൽ മാത്രം ഹൃദയം വെക്കുന്ന, അവന്റെ മുമ്പിൽ വീണുകിടക്കുന്ന ഒരു സഭയുടെ ഭക്തനായി മാറാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്റെ ഹൃദയത്തിലെ ഈ ചിന്തകൾ ഒരു അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് പറഞ്ഞാൽ മാത്രമേ അതിന്റെ പോസിറ്റീവ് സൈഡിന് ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഞാൻ വളരെ ശാന്തമായിട്ട് ഈ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മതത്തിന്റെ ഒന്നിനുടെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ ശോധന ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചു പോകും, നമ്മൾ എവിടെയാ നിൽക്കും നമുക്ക് അറിയത്തില്ല. കളയാണോ എന്ന് ചോദിച്ചാൽ കളയ, കളയാ കണ്ടാൽ കള പോലെ തോന്നും, പക്ഷെ നെല്ല കണ്ടാൽ നെല്ല് പോലെ തോന്നും, പക്ഷെ കളയാ കണ്ടാൽ ദൂരം നോക്കുമ്പോൾ നിങ്ങൾ അറിയണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇവർ അഗ്രികൾച്ചർ ലാൻഡിൽ പോയി ഒരു അരമണിക്കൂർ ചുമ്മാ കുത്തിയിരുന്ന് ശ്രദ്ധിച്ചാൽ മതി, അവിടെ എങ്ങനെയാണ് ഈ കൃഷിയും കളയും കൂടെ ഒരുമിച്ച് വളരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പിടി കിട്ടും ഞാൻ ഇതിന്റെ അകത്ത് ഏതാണെന്ന് നന്നായിട്ട് മനസ്സിലാവും. എന്താ മതത്തിന്റെ ഒരു പ്രത്യേകത? മതത്തിൽ ക്രിസ്തീയത, ക്രിസ്തീയമെന്ന് പേര് വിളിക്കും, പക്ഷെ അതിൽ ക്രിസ്തീയത കാണത്തില്ല. മതത്തിൽ പേരുകൾ കറക്റ്റ് ആയിരിക്കും, പക്ഷേ അത് പിടിക്കുന്ന ആശയങ്ങൾ തെറ്റായിരിക്കും. ശ്രദ്ധിക്കണം, അഹരോൻ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയ ശേഷം അവരോട് ഒരുമിച്ച് അഹരോൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് യഹോവയായ ദൈവം നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച. കറക്റ്റാ പേരിട്ടത്, പക്ഷേ ഇതിന്റെ അകത്തെ സത്ത എന്ന് പറയുന്നത് എന്താ? കളക്കുട്ടിയാണ്. എന്താണ് ഈ മതത്തിന്റെ പ്രത്യേകത? മതം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ശരിയാ, കാര്യങ്ങൾ കറക്റ്റ് പേരിടും, കറക്റ്റ് ലേബലാ, പക്ഷേ അതിന്റെ അകത്തെ ചിന്ത റോങ്ങാ. തെറ്റായതിനെ കയറി ശരിയായ പേര് വിളിക്കുന്നതാ മതം. പ്രൈസലോ. മതത്തിൽ പ്രൈസ്തലോടുണ്ട്, ശരിക്കാ പറയുന്നത്, പക്ഷേ ഹൃദയത്തിൽ അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത് പ്രൈസ്തലോടല്ല. മതത്തിനൊരു ഭാഷാപ്രയോഗമുണ്ട്, കർത്താവേ കർത്താവേ കർത്താവേ. അത് യേശു തന്നെ തിരുത്തിയായിരുന്നു, എന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? മതത്തിനൊരു ഭാഷാപ്രയോഗമുണ്ട്, മതം വിളിക്കുന്ന ശൈലികളുണ്ട്. മതം തെറ്റായ ഒന്നിന് ശരിയായ പേര് വിളിക്കുമ്പോൾ കേട്ടു നിൽക്കുന്നവൻ വിചാരിക്കുന്നത് ഇവൻ ഭക്തനാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവൻ കൂടെ കൊണ്ടുനിന്നത് ഒരു കാളക്കുട്ടിയെ. അപ്പം അഹരോൻ ഈ മലയുടെ മുകളിൽ സീനായ് പർവ്വതത്തിലേക്ക് കയറി ചെന്നപ്പോൾ 74 മൂപ്പന്മാരുമായി കടന്നു ചെന്നപ്പോൾ അഹരോൻ ഈ കാലിന്റെ അടിഭാഗം, ദൈവത്തിന്റെ കാലിന്റെ പാദത്തിന്റെ അടിഭാഗം കണ്ടു. അതിന്റെ തേജസ്, അതിന്റെ ചൈതന്യം, അതിന്റെ ഭംഗി അവരവിടെ വർണ്ണിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ആഹാരം കഴിച്ചു, എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെയാണ്? അവർ ദൈവത്തെ കണ്ടു, മരിച്ചില്ല. ദൈവത്തിന്റെ കാലിന്റെ പാദത്തിന്റെ അടി കണ്ട മനുഷ്യനാണ് അഹരോൻ. പക്ഷേ അതേ അഹരോനാണ് ഒരു കാളക്കുട്ടിക്ക് യഹോവയുടെ പേരും കൂടെ കൊടുത്തത്. മതത്തിൽ ദൈവത്തെ നേരിട്ട് കണ്ടവരുടെ സാക്ഷികളുണ്ടാകാം. എന്റെ ഒരു ഹൃദയത്തിന്റെ ഭാരമാണ് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദൈവത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതുന്നവരെ കണ്ടിട്ടില്ലേ? സ്വർഗത്തിൽ പോയി വന്നു എന്നൊക്കെ പറഞ്ഞ് ബുക്ക് എഴുതിയവരെ, അവരുടെ ബുക്ക് വായിച്ചിട്ടുണ്ടോ? സ്വർഗത്തിൽ പോയി, സ്വർഗത്തിലെ തെരുവീതിയിലൂടെ നടന്നു, ദൈവത്തെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്ന് 25 പേജിന്റെ പുസ്തകം എഴുതിയ ആൾക്കാരുടെ പുസ്തകം നിങ്ങൾ വായിച്ച് നമുക്ക് അവർ ഭാഗ്യവാന്മാരായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ അവരെ വ്യക്തിപരമായിട്ടൊന്ന് അറിഞ്ഞേ, ഈ ദൈവത്തെ നേരിട്ട് കണ്ടു എന്ന് ഒരു ഒരു പേരുണ്ടെങ്കിലും ഇവർ ദൈവത്തെ വ്യക്തിപരമായിട്ട് കാര്യമായിട്ടൊന്നും അനുഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ കാൽപാദത്തിന്റെ അടി മഹത്വത്തോടെ കണ്ട ഭക്തന് പോലും തെറ്റായ ഒന്നിനെ കയറി മുറുകെ പിടിച്ചിട്ട് അത് ശരിയാണെന്ന് വാദിക്കാൻ കഴിയും. പ്രൈസലോ സഹോദരന്മാരെ, ശരിയായ പാട്ട് പാടുമ്പോഴും തെറ്റായ ആശയത്തെ മുറുകെ പിടിക്കാം. ഞാൻ അതിനെ ഇങ്ങനെ വിളിക്കുന്നു, യു ക്യാൻ കോൾ യുവർ ഗോഡ് ഇൻ എ റൈറ്റ് നെയിം ബട്ട് യു ക്യാൻ ഹോൾഡ് എ റോങ് ഐഡിയ. പിടിക്കുന്ന ഐഡിയ റോങ്ങും പിടിക്കുന്ന ദൈവം, പറയുന്ന ദൈവം റൈറ്റും ആയിരിക്കാൻ കഴിയും. പാടുന്ന പാട്ട് റൈറ്റും ആയിരിക്കാൻ കഴിയും. ചേർത്ത് കൂടെ കൊണ്ടു നടക്കുന്ന ചിന്തകൾ റോങ്ങും ആയിരിക്കാൻ കഴിയും. ദെൻ യു ആർ ദ പാർട്ട് ഓഫ് എ റിലീജിയൻ. നിങ്ങൾ ആ മതത്തിന്റെ ഭാഗമാണ്. അത് കൊയ്ത്തിന് മുമ്പ് ഒരു നല്ല വിത്തായി മാറാൻ ഭാഗ്യം ലഭിച്ചാൽ അതാണ് ഈ സഭ കൊണ്ട് ഇപ്പോൾ വിതിന്റെ ചർച്ചിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഹല്ലേലൂയ. മതം നമ്മളെ കളിപ്പിക്കും പ്രിയമുള്ളവരെ. ദൈവത്തെ, യഥാർത്ഥ ദൈവത്തെ വാഞ്ചിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുപോയ ശേഷം നമ്മൾ ഉത്സാഹം കാണിച്ചതും താല്പര്യം കാണിച്ചതുമായ കാര്യങ്ങൾക്കകത്ത് അവസാനം ദൈവം ശേഷിക്കുന്നില്ല. ഞാൻ ഈ കാര്യം വെച്ച് ഒത്തിരി ആൾക്കാരെ അസസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ വളരെ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഒരായുസ്, അതായത് കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ഈ കാലം വരെ മരുന്ന് കഴിക്കാത്ത ഒരു വ്യക്തി, 65 വർഷത്തോളം മരുന്ന് ഉപയോഗിച്ചിട്ടില്ലാത്ത വ്യക്തി, രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന ഒരാൾ, ഒരു ആയുസ് മുഴുവനും മരുന്ന് കഴിച്ചിട്ടില്ല, ഒരായുസ് മുഴുവനും ആശുപത്രി പോയിട്ടില്ല, പ്രസവം നടന്നത് ഹോസ്പിറ്റലിലാണ്, അങ്ങനെ പോലും സോറി പ്രസവം നടന്ന വീട്ടിലാണ്, ഹോസ്പിറ്റലല്ല, അങ്ങനെ പോലും മരുന്ന് കഴിക്കാതെ രോഗശാന്തിയിൽ പിടിച്ചു നിന്നവരാൾ. അയാളൊരു ഭക്തയാ, അയാളൊരു ഭക്തനാ. 65 വർഷം മരുന്ന് ഉപയോഗിക്കാൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ പ്രിയുള്ളത്? ആണോ? നമുക്കൊരു ചെറിയ രോഗം വരുമ്പോഴേ നമ്മൾ ഒന്നി ഹോമിയോപ്പതി, അലോപ്പതി, യുനാനി അത് ഒക്കെ ആയിട്ട് നമ്മളങ്ങ് പോവുക. അപ്പോ 65 വർഷമായിട്ട് മരുന്ന് കഴിക്കാതെ രോഗശാന്തി പിടിച്ചു നിൽക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പുള്ളിക്കാരനെ തള്ളിക്കളയാൻ കഴിയത്തില്ല. അദ്ദേഹം ഭക്തിയുടെ ഒരു 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 പ്രതീകമാണ്, ഭക്തിയുടെ ബാഹ്യരൂപമാണ് അത്. പക്ഷെ ദുഃഖകരമായ കാര്യം എന്താണെന്നറിയാവോ? അങ്ങനെ ഈ 65 വർഷം മരുന്ന് കഴിക്കാത്ത ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിച്ചേ, എല്ലാവരും അല്ല പക്ഷെ നല്ലൊരു ശതമാനം, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ളവരുടെ വ്യക്തിപരമായ ബന്ധമോ ദൈവത്തോട് അവർക്ക് ഈ കാലം അത്രയും ഉണ്ടായിരുന്ന കൂട്ടായ്മയോ അവനെ ആത്മാവിൽ തിരിച്ചറിയാൻ കഴിഞ്ഞതിനെക്കുറിച്ചോ അവനെ വെളിപ്പാടിൽ ഹൃദയത്തിൽ വരവേറ്റതിനെക്കുറിച്ചോ അവന്റെ മഹത്വത്തെ കണ്ടതിനെക്കുറിച്ചോ കാര്യമായി ഒരുപക്ഷെ അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. മതത്തിന് ഒരായുസ് മരുന്ന് കഴിപ്പിക്കാതിരിക്കാം, പക്ഷെ മതത്തിന് ദൈവത്തെ നിന്റെ കൂടെ കൊണ്ട് നടത്താം എന്ന ഗ്യാരണ്ടി തരുന്നില്ല. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരെ, വിവാഹം വിലക്കുന്നവർ, ആഹാരം വിലക്കുന്നവർ, വർജനങ്ങൾ, നല്ല പഠിപ്പിക്കലുകൾ, നല്ല ആശയങ്ങൾ, അതിന് ചുറ്റുമുള്ള ചിന്തകൾ, അതിന് ചുറ്റുമുള്ള ഡിസ്കഷനുകൾ, അതിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ആലോചനകൾ, ഇതെല്ലാം അവിടെ ചേർത്ത് 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 വെക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊരു ഭക്തിയുടെ പുതിയ പ്രവണതയാ, ആത്മീയത്തിന്റെ പുതിയൊരു ചുവടുവെപ്പുകളാ. പക്ഷെ നിങ്ങൾ അതിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ളി തൊളിക്കുന്ന പോലെയാണ്, ഓരോ ഉള്ളിയുടെ ലെയർ പൊളിക്കുമ്പോഴും വീണ്ടും ഒരു ഉള്ളിയേ വരുന്നുള്ളൂ, വീണ്ടും അതിന് ലെയർ പൊളിക്കുമ്പോൾ അടുത്ത ഉള്ളിയേ വരുന്ന, പുതിയതെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഭക്തിയുടെ മാർഗങ്ങൾ എല്ലാത്തിനെയും നിങ്ങൾ ചകഞ്ഞു ചകഞ്ഞു നോക്ക്, രോഗശാന്തിയുടെ മാർഗത്തെ ചകഞ്ഞു കഴിഞ്ഞ് നോക്ക്, സുവിശേഷവലയുടെ മാർഗങ്ങളെ ഇതള് തിരിച്ച് നോക്ക്, സഹനങ്ങളുടെ മാർഗങ്ങളെ ഇതള് തിരിച്ച് നോക്ക്, വർജനങ്ങളെ നിങ്ങൾ ഉള്ളി പോലെ ഓരോ ഓരോ ലെയറും എടുത്തെടുത്ത് നോക്ക്. അകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഉള്ളിയെ കിട്ടുന്നുള്ളൂ. അതിന്റെ അകത്ത് അവന്റെ ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അവന്റെ ദൈവത്തോടുള്ള ആ സിമ്പിൾ ഡിവോഷൻ അതിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ആ സ്വർഗത്തിൽ പോയിട്ട് വന്നവൻ എഴുതിയ പുസ്തകത്തിന്റെ അകത്തും അവന് അതിന്റെ അകത്ത് നിന്ന് അവനെ ദൈവത്തെ നമുക്ക് ലഭിക്കുന്നില്ല. ഒരായുസ് മരുന്ന് കഴിക്കാതിരിക്കുന്നവനോടൊപ്പം ചേർന്ന് 10 ദിവസം താമസിച്ചാലും അവൻ പറയുന്നത് മറ്റു പല കാര്യങ്ങളാ, അവന് ദൈവത്തെ സംബന്ധിച്ചൊന്നും പറയാനില്ല. ബിക്കോസ് അവൻ ഒരിക്കൽ പോലും ദൈവത്തോട് അഭിമുഖമായി ജീവിതത്തിൽ വന്നിട്ടില്ല. ഇതാണ് തുടർമാനമായി യേശു ക്രിസ്തു ശാസിച്ചത്. യേശു ക്രിസ്തുവിന്റെ ശബത്തുകളിലെ സൗഖ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും. ശബത്തിൽ ഈ പരീശന്മാർക്ക് ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു. ശബത്ത് ദിവസം യേശു ക്രിസ്തു സൗഖ്യമാകുമോ? മിക്കവാറും യേശു ക്രിസ്തു ശബത്തിലാണ് സൗഖ്യമാകും. വെള്ളിയാഴ്ച സൗഖ്യമാക്കാൻ കഴിഞ്ഞാലും ദൈവം ചിലപ്പോൾ ശനിയാഴ്ചത്തേക്ക് മാറ്റിവെക്കും. മതക്കാരനെ പുറത്തു കൊണ്ടുവരണമല്ലോ. മതത്തിന് ഇങ്ങനെ ഒത്തിരി വേഷങ്ങൾ കോലങ്ങളുണ്ട്. യേശു ക്രിസ്തു ശനിയാഴ്ച ദിവസങ്ങൾ പ്രത്യേകമായി സൗഖ്യശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നു. ഇന്ന് അതിന്റെ വേറൊരു ഭാഗം, വെള്ളിയാഴ്ച ദിവസങ്ങളിലാണത് ഇന്ന് കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവന്മാര് യേശു ക്രിസ്തുവിന്റെ സൗഖ്യ സമയത്ത് ഇവരിങ്ങനെ നിൽക്കും, കൈയൊക്കെ കെട്ടി നിൽക്കും. അവര് ഇങ്ങനെ നോക്കും, ഇവൻ ശബത്തിലാണോ സൗഖ്യമാണ്? വെള്ളിയാഴ്ചയാണെങ്കിലും കുഴപ്പമില്ല, ഞായറാഴ്ച ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതം. അപ്പൊ ശബത്തിനെ മുറുകെ പിടിച്ചിരിക്കുക, ശബത്തിന് വേണ്ടി അവർ ജീവിക്കുക, ജീവം കളയുക, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ദൈവം ശാസിച്ചപ്പോഴാ ഇതിലെ മതമഴിഞ്ഞു വീഴുന്നത്. ദൈവം കയറി അവരെ പിടിച്ചു. ദൈവം പറഞ്ഞു, എടാ ശബത്ത് എന്തിനാ? ശബത്ത് എന്തിനാ? സ്വസ്ഥതയ്ക്ക്. ഇവനെന്താ വേണ്ടത്? ഈ കുനിയായ സ്ത്രീക്ക് എന്താ വേണ്ടേ? ഈ വരണ്ട കൈയുള്ള മനുഷ്യന് എന്താ വേണ്ടേ? സ്വസ്ഥത. അതാ ഞാൻ കൊടുത്തത്, അതാ ഞാൻ മീൻ ചെയ്തത്. പ്രിയമുള്ളവരെ, മതത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞു? യഹോവയുടെ ഒരു കൽപ്പനയ്ക്ക് വേണ്ടിയാ മതം നിൽക്കുന്നത്. കറക്റ്റ് പേരാ, പക്ഷെ പിടിച്ചിരിക്കുന്ന ആശയം ദൈവമല്ല. ദൈവത്തിന്റെ കരുണയെ തിരിച്ചറിയാതെ, ദൈവത്തിന്റെ ഒരു പഠിപ്പിക്കലിനെ തിരിച്ചറിഞ്ഞാൽ ഞാനും നീയും ആയിത്തീരാൻ പോകുന്ന മാക്സിമം അവസ്ഥ പരീശൻ എന്ന പദവിയാണ്. സത്യങ്ങളെ, ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നതിന് മുമ്പ് മുറുകെ പിടിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പരീശൻ എന്ന, ഒരു മതത്തിന്റെ വ്യക്തി എന്ന. മനസ്സിലാവുന്നുണ്ടോ? നല്ലൊരു പഠിപ്പിക്കലിന്റെ അകത്ത് കരുണാമയനായ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നറിയാമല്ലാതെ പോയി. യേശു അവരോട് പറയാ, സഹോദരന്മാരെ, ദൈവത്തിന്റെ ശബത്തിന് വേണ്ടി വാശി പിടിക്കുന്ന എന്റെ നല്ല സഹോദരന്മാരെ, ശബത്തിന്റെ ദൈവത്തിങ്കിലേക്ക് ഒന്ന് നീ കണ്ണോടിക്കുക. ദൈവത്തിന്റെ കരുണയെ തിരിച്ചറിയാമല്ലാതായപ്പോൾ ശബത്തിൽ അവർ ഉത്സാഹം കൊണ്ടു. ദൈവത്തിന്റെ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള വെളിപ്പാടില്ലാതെ വന്നപ്പോൾ കൈകഴുകാതെ ആഹാരം കഴിക്കുന്നതിൽ അവർ ഉറ്റം കൊണ്ടു, ആ പ്രശ്നമുണ്ടാക്കി, അവർ കിടർച്ചയായി. യഥാർത്ഥ പെസഹാ കുഞ്ഞാടിനെ തിരിച്ചറിയാതെ വന്നപ്പോൾ പെസഹ പെരുന്നാളിൽ അവർ ഊറ്റം കൊണ്ടു. അപ്പം പെസഹാ കുഞ്ഞാടിനെ അറിയാതെ പെസഹ പെരുന്നാളിൽ ഊറ്റം കൊള്ളാം. യഹോവയുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള വെളിപ്പാടില്ലാതെ കൈകഴുകാതിരിക്കുക എന്ന വിഷയത്തിൽ ഇടറാം. യഹോവയുടെ കരുണയെ സംബന്ധിച്ച് ബോധ്യമില്ലാതിരിക്കുമ്പോൾ തന്നെ ശബത്തിന് വേണ്ടി ഊറ്റം കൊള്ളാം. ഇതെല്ലാം ഈ മതത്തിന്റെ അവാന്തര വിഭാഗങ്ങളാണ്. നാം കയറി നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്കത്രയില്ല, പക്ഷെ മറ്റൊരു നിലയിൽ ആ കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരു നിർമ്മലമായ ദൈവത്തോടുള്ള ഡിവോഷൻ സൂക്ഷിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുക. ഇനിയും ദൈവം കർത്താവായ യേശു ക്രിസ്തു പൊളിച്ച മറ്റൊരു മതമുണ്ട്. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ സഹോദരനുമായിട്ട് എന്റെ വസ്തു ഒന്ന് വിവാഹിച്ചു തരണം. ഈ വസ്തു വിഭജനത്തിൽ യേശു ക്രിസ്തുവിനെ മധ്യസ്ഥനാക്കാൻ ആഗ്രഹിച്ചു വന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ. ഭൗതിക കാര്യങ്ങൾക്കകത്ത് കർത്താവിനെ കൊണ്ടുവന്നിട്ട് കർത്താവിന്റെ ഹിതം ആ ഭൗതിക വിഷയത്തിൽ നിറവേറാൻ കർത്താവിനെ അതിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ആശയമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? നിങ്ങൾ വീതം വെക്കുമ്പോൾ, നിങ്ങൾ ചേട്ടാനിമാരല്ലാടെ വീതം വെക്കുന്ന സമയത്ത് കർത്താവിനെ ആ വീതം വെക്കുന്നതിൻ്റെ അകത്ത് വിളിപ്പിച്ചിട്ട് ഉചിതമായും ചന്തമായും ആർക്കും ആർക്കും കൂടിയും കുറഞ്ഞു പോകാതെ, ഒരാൾക്ക് മലയും വേറൾക്ക് റോഡ് സൈഡും ഒക്കെ ആയി പോകാതെ, കലഹമുണ്ടാകാതെ, യേശു നന്നായി വേർതിരിച്ചു തരാൻ യേശുവിനെ ആ പരിപാടിക്കകത്ത് ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ആത്മീയ കാര്യമായിട്ട്, ആത്മീയകാര്യമാ അല്ലേ? ആത്മീയകാര്യ തോന്നുന്നു പറഞ്ഞാൽ പിന്നെ പ്രശ്ന. ആത്മീയകാര്യ എനിക്ക് അത്ഭുതം തോന്നിയത്, ഈ കാര്യം നമ്മുടെ ഇടയിൽ വന്നിട്ട്, ഇപ്പൊ എന്നോട് പറയാം, ബ്രദർ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, ഞങ്ങള് ഞാനും പിന്നെ കുഞ്ഞുഞ്ഞു സഹോദരനും തമ്മിൽ ചെറിയൊരു പ്രയാസമുണ്ട് വസ്തു തർക്കത്തിൽ, ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് തറക്കല്ലൊക്കെ ഇടുന്ന ഒന്ന് പ്രാർത്ഥിച്ച് പ്രശ്നം ഉണ്ടാകാതിരിക്കുക. ഞാൻ വളരെ ഒരു പ്രശ്ന പരിഹാരത്തിന് ഒരു ദേവദാസൻ അവിടെ വിടും. പക്ഷെ യേശു ക്രിസ്തു ശാസിച്ചപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്, ഈ നല്ല കാര്യം നല്ല പേരിൽ വന്നതിൻ്റെ അകത്ത് വലിയൊരു മതം കിടപ്പുണ്ടെന്ന്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഈ സാധനം വന്നപ്പോൾ മതത്തെയാണ് കർത്താവ് പുറത്തു കൊണ്ടുവന്നത്. എന്റെ വസ്തു തർക്കത്തിൽ യേശുവെ നീ വന്നിടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭൗതിക കാര്യത്തിന് യേശുവിനെ വിളിക്കുന്ന മതത്തിന്റെ നല്ല പേരിനെ മുറുകെ പിടിക്കുന്ന ഒരാൾ അയാളുടെ സംഭാഷണം അധികം നീളുന്നതിന് മുമ്പ് അയാളുടെ ദ്രവ്യാഗ്രഹമാകുന്ന ആ വലിയ പുഴുക്കുത്തലിനെ കർത്താവ് പുറത്തെടുത്തിട്ടു. എന്നിട്ട് പറയാണ് സകലവിധ ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞിരിക്കുക. പ്രിയമുള്ളവരെ, ഇതുപോലെ ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് മതം. നമ്മൾ വേണ്ടാത്തടത്ത് യേശുക്രിസ്തുവിനെ വിളിച്ചാൽ, നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ശരിയാക്കി കിട്ടാനായിട്ട് ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ ദൈവം അവിടെ വന്ന് ആശീർവദിക്കുകയല്ല, ദൈവം അതിൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന മതത്തെ ശാസിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചൊരു നല്ല പഠിപ്പിക്കലും അവർക്ക് കൊടുത്തു. മറ്റൊരു സ്ഥലത്ത് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാനായിട്ട് കൊണ്ടുവന്നു. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഈ സ്ത്രീ വരുമ്പോൾ ഒരു കൂട്ടം മതഭക്തന്മാർ കല്ലുമായി നിൽക്കുന്നു. ശ്രദ്ധിക്കുക, മതത്തിന് കല്ലുണ്ട്. മതത്തിന് വിശുദ്ധിക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെ എറിയാൻ മതത്തിന് കല്ലുണ്ട്. മതം ഭയങ്കര ഉശിര. ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലർ നിൽക്കുന്ന കണ്ടാൽ നമ്മൾ ഓർക്കും ഇവനെ പോലെ നിൽക്കണമെന്ന്, കാരണം അത്രയ്ക്ക് ഉഷാറാണ്. കയ്യിൽ കല്ലുമായി നിൽക്കുന്ന ഒരു മതം. അപ്പം ഒരു ദൈവിക കൽപ്പനയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, ഒരു ദൈവിക സത്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. വ്യഭിചാരണികളായ സ്ത്രീകളെ പഴയ നിയമത്തിൽ കല്ലെറിഞ്ഞു കൊല്ലണം. ആ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഉശിരോടെ നിന്ന് കല്ലുമായി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, നമുക്ക് അതൊരു ഭക്തിയുടെ മാർഗമായിട്ട് തോന്നും. പക്ഷെ പൊടുന്നനെ കർത്താവ് അവിടെ വന്നിട്ട് കർത്താവ് ഇവരുടെ മതത്തെ പുറത്തു കൊണ്ടുവരും. കർത്താവരോട് ഇങ്ങനെയല്ല പറയുന്നേ, സഹോദരന്മാരെ, നിങ്ങൾ എന്റെ പിതാവിന്റെ ഈ വലിയ കൽപ്പനയെ നിങ്ങൾ മാനിച്ച് അത് പുലർത്തി പരിപോഷിപ്പിച്ച് ഇത്രയും നാളുകൂടെ കൊണ്ടുവന്നു, ഇപ്പോഴും നിങ്ങൾ ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്നല്ലോ. വെലവേഷ്, വണ്ടർഫുൾ, വെൽ ഡൺ ബോയ്സ്, കമോൺ കമോൺ, നമുക്ക് ഒരുമിച്ച് പോയി ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പിരിയാം എന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവിന് അങ്ങനെ പറയാമായിരുന്നു, കാരണം കർത്താവിന്റെ അപ്പൻ സ്വർഗീയ പിതാവ് എഴുതിക്കൊടുത്ത കൽപ്പനയ്ക്കകത്താണ് ഇതുള്ളത്. അത് പാലിച്ചു വരുന്ന ഒരു മതത്തിന്റെ ആൾക്കാരെ കാണുമ്പോൾ അവരെ സ്നേഹിച്ച് ചേർത്ത് നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയണം, ഈ കാലം അത്രയും ഈ സത്യത്തിന് വേണ്ടി നിന്ന നിങ്ങളാണ് എന്റെ മക്കൾ, എന്റെ കുഞ്ഞാടുകൾ, വലത്തുഭാഗത്തേക്ക് മാറി നിൽക്കുക എന്ന് പറയാമായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞെന്നറിയാവോ? അവർ ഊറ്റം കൊണ്ടത് മതത്തിനായിരുന്നു. കർത്താവരുടെ മതത്തെ പുറത്തു കൊണ്ടുവന്നു. കറക്റ്റായിരുന്നു അവരുടെ ഏറ്, അവർ പറഞ്ഞ കാര്യം കറക്റ്റായിരുന്നു, അവർ മുറുകെ പിടിച്ച കൽപ്പന കറക്റ്റായിരുന്നു. പക്ഷേ അവരുടെ പേര് കറക്റ്റായിരിക്കുമ്പോൾ തന്നെ തെറ്റായ ഒരാശയത്തിൻ്റെ ഉള്ളിൽ അവർ നിന്നുപോയി. എനിക്ക് ദുഃഖകരമായ ഒരു കാര്യം, ഞാനീയിടെ ഒരു ബുക്ക് വായിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു ദൈവദാസൻ എഴുതിയ ഒരു ചിന്ത, അദ്ദേഹം പറയുന്നത് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു സ്പിരിച്വലും ഇല്ലെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, മുഴുവനും ഫിസിക്കലാണെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ ചിന്ത രസകരമായിട്ട് എനിക്കത് തോന്നി, കാരണം സ്പിരിച്വൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് മുഴുവനും ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, സൗഖ്യം, വിടുതൽ, പ്രശ്നപരിഹാരം, പിന്നെ കടഭാരം മാറ്റൽ, വേദന മാറ്റൽ, പിന്നെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നുള്ള വിടുതൽ, ഇങ്ങനെ ഭൗതിക കാര്യങ്ങളാണ് സ്പിരിച്വൽ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് ആ ദൈവദാസൻ എഴുതിയിരിക്കുകയാണ് സ്പിരിച്വൽ എന്ന പേര് മാറ്റിയിട്ട് ഫിസിക്കൽ എന്ന പേരിടണം, കാരണം പ്രസംഗവും പാട്ടുമല്ല അതുമായിട്ടാണ് ബന്ധപ്പെട്ട്. അതാ ഞാൻ പറഞ്ഞ കറക്റ്റ്, നമുക്ക് നല്ല പേര് തിരഞ്ഞെടുക്കാൻ കഴിയും, പക്ഷെ അതിൻ്റെ അകത്ത് പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ വേറെ. ഇനി നിങ്ങൾ ഈ പാട്ടുപുസ്തകം എടുത്തു നോക്കിയേ, പാട്ടുപുസ്തകത്തിന്റെ മുകളിലെ ടൈറ്റിൽ എന്താ, ആത്മീയ ഗീതങ്ങൾ എന്നാണ് നമ്മൾ മിക്കവാറും ഒക്കെ വായിക്കുന്ന പാട്ടുപുസ്തകത്തിന്റെ അകത്ത്. പക്ഷെ നിങ്ങൾ ആ ആത്മീയതകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ, ഓരോ ആത്മീയ കാര്യങ്ങളും കാണത്തില്ല, മുഴുവനും നീ തോട്ടിക്കൂടെ പോയാൽ ഞാൻ സൂക്ഷിക്കാം, നീ ആറ്റിക്കൂടെ പോയാൽ ഞാൻ നിന്നെ മുക്കാതിരിക്കാം. ഭൗതിക കാര്യങ്ങളാ, കറക്റ്റ് വേണ, കറക്റ്റ് ടൈറ്റിൽ, ബട്ട് ആ ടൈറ്റിലിന്റെ കീഴിൽ മറ്റൊന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നാം ഇത് കുറിച്ചിട്ടിട്ട് കർത്താവ് ഞാൻ ഇതിൽ നിന്നും അറിയാതെ മാറിക്കൊണ്ട് ഒരു കളയായി തീരുകയാണോ, അതോ എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വാഞ്ച എന്റെ ദൈവം, എന്റെ ദൈവം, അവനെ കൂടുതൽ അറിയുക, അവനോട് ചേർന്ന് ഇരിക്കുക, അവന്റെ മനോഹരത്വം കാണുക, മറ്റെല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും ഒരാഗ്രഹത്തിലേക്ക് എന്റെ ജീവിതത്തെ കൊണ്ടുവരിക, അതാണോ നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥമായ വാഞ്ച? യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഓടി വന്നു, ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് അവൻ യേശുവിന്റെ മുമ്പിൽ വീണു, നല്ല ഗുരോ നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അവനും പറഞ്ഞു വന്നതും ചോദിച്ചു തുടങ്ങിയതും ആരംഭിച്ചു വെച്ചതും എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. പക്ഷെ കർത്താവ് പെട്ടെന്ന് അവന്റെ മതത്തെ പുറത്തു കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പി. ഞാൻ പറഞ്ഞു വന്നതിനറിയാം, ഇത്രയും വിസ്താരമായിട്ട് പറയണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇത്രയും സവിസ്തരം പറഞ്ഞു വന്നത്, നമ്മൾ കയറി ഓടിച്ചെന്ന് പിടിക്കാൻ ആഗ്രഹിക്കുന്ന പലതിൻ്റെ അകത്തും ദൈവമില്ല എന്ന് ചിന്തിക്കുക. തീരദേശ സുവിശേഷ വേല, ഓണവാര ക്യാമ്പ്, ഡിസംബർ മാസത്തെ ക്യാമ്പ്, യൂത്ത് മീറ്റിംഗ്, പിന്നെ ലേഡീസ് മീറ്റിംഗ്, പ്രത്യേകമായ ഹോസ്പിറ്റൽ സന്ദർശനം, ഇതെല്ലാം കൂടെ ആകെ ചേർത്ത് വെച്ചാലും അതിൻ്റെ അകത്ത് ദൈവം ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ചുടുവാൻ ശരീരം ഏൽപ്പിക്കുന്ന ആശയത്തിന്റെ അകത്തും ഞാൻ ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. അന്നദാനങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മതഭക്തിക്കകത്ത് ഞാൻ ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. എന്റെ ഒരു കൽപ്പനയ്ക്ക് വേണ്ടി കല്ലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ അകത്തും ഞാൻ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്റെ പിതാവ് അരളി ചെയ്ത മനോഹരമായ ഒരു കൽപ്പനയ്ക്ക് വേണ്ടി ഒരു നൂറ്റാണ്ട് മുഴുവൻ ജീവിച്ചാലും അതിന്റെ ഉള്ളിത്തോടുകൾ പൊളിച്ചെടുത്താൽ അതിന്റെ അകത്ത് വീണ്ടും മറ്റൊരു പരീക്ഷ ഭക്തിയുടെ ഉള്ളിത്തിരി മാത്രമേ കാണത്തുള്ളൂ. ഇത് നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരാൻ കർത്താവ് ആഗ്രഹിക്കും. ഹല്ലേലൂയ. ഈ ഏലിയാവ് ഗുഹയുടെ മുകളിൽ മുമ്പിൽ ഇരുന്നപ്പോൾ ഏലിയാവ് മൂന്ന് കാര്യങ്ങൾ കണ്ടു. ഒന്ന് കാറ്റ്, രണ്ട് ഭൂകമ്പം, മൂന്ന് തീ. അല്ലേ? മൂന്നിൻ്റെ അകത്തും ആരില്ലായിരുന്നു? ദൈവമില്ല. പിന്നെ എന്തിലാത്തായിരുന്നു ദൈവം ഉണ്ടായിരുന്നേ? ചെറിയൊരു കാറ്റിൻ്റെ അകത്തായിരുന്നു. മതത്തിൻ്റെ അകത്താ ഭയങ്കര കാറ്റും ഭൂകമ്പവും തീയും ഉള്ളത്. അവിടെ എപ്പോഴും ഭയങ്കര കോലാഹലങ്ങളും ബഹളങ്ങളും അട്ടഹാസങ്ങളും അവിടെ, ഞാൻ പറഞ്ഞില്ല, അതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന, അതിനകത്ത് ഒത്തിരി പ്രവൃത്തികളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി വിഷയങ്ങൾ അതിൻ്റെ അകത്ത് നിറഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കും അതിൻ്റെ അകത്തൊക്കെ ദൈവമുണ്ട്, ദൈവമുണ്ട്. വലിയ ഉച്ചത്തിൽ ആരാധിക്കുന്നവരുടെ ഇടയിൽ ദൈവമുണ്ട് നമ്മൾ വിചാരിക്കും. അതൊരു ഭൂകമ്പമാണ്. വേറെ ചിലടത്ത് ഭയങ്കര കാറ്റ് വിശുദ്ധത പോലുള്ള പ്രതീതിയാണ്, നമ്മൾ ഓർക്കുന്നത് അവിടെ കർത്താവുണ്ട്. വേറെ ചിലടത്ത് തീ പോലെ വെളിപ്പെടുന്നു. ചില ആരാധനയെ കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട്, തീ കത്തുന്ന പോലെ തോന്നി. പക്ഷെ അത് കഴിഞ്ഞ് അവന്റെ ചുന്നോടുള്ള ജീവിതത്തിൽ അവന് ഒന്നുമില്ല, ചാരം പോലെ ജീവിക്കുന്നു. പക്ഷെ മന്ദമായ ഒരു ശബ്ദത്തിൽ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ നിലയിൽ ഒരു ജനുവിനായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയമാണ്. ഈ ഒരു മതത്തിൽ നിന്നും പുറത്തു വന്ന ശേഷം നമ്മുടെ ജീവിതത്തെ ഹൃദയപൂർവം പൂർണ്ണ മനസ്സോടെ ദൈവത്തിനായിട്ട് വെച്ചുകൊടുപ്പാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ഒരായുസ് മുഴുവൻ ജീവിച്ച ശേഷം യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾ കൂട്ടായ്മ കൂടിയതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ എൻജോയ് ചെയ്തതും ഞങ്ങളുടെ ജീവിതത്തെ ചൈതന്യപ്പെടുത്തിയതും എന്താ? ദൈവത്തോടും അവന്റെ പുത്രനോടുമുള്ള കൂട്ടായ്മയായിരുന്നു. നിരന്തരമായ ദൈവത്തോടുള്ള കൂട്ടായ്മയായിരുന്നു ഒരായുസ് കഴിഞ്ഞപ്പോൾ അവർക്ക് പങ്കുവെക്കുവാനുണ്ടായിരുന്നു. മറ്റനുഭവങ്ങൾ അവർക്കില്ല, മറ്റ് സംഭവങ്ങൾ അവർക്കില്ല, മറ്റ് ഭൗതിക നന്മകളെക്കുറിച്ച് പറയുവാൻ അവർക്കില്ല, മറ്റ് വിടുതലുകളെക്കുറിച്ച് പറയുവാൻ അവർക്കില്ല. അവരൊരു കാര്യത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്, അവനോടുള്ള ഞങ്ങളുടെ കൂട്ടായ്മ, അതാണ് അവരിൽ വർദ്ധിച്ചു വന്നത്. നമ്മുടെ ഹൃദയത്തിൽ ആ നിലയിലുള്ള ഒരു നവീകരണം മതത്തിൽ നിന്നും കർത്താവ് നമ്മളിലേക്ക് ആഗ്രഹിക്കും. ഇനി ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട് പത്രോസിന്റെ ലേഖനം, അതിൻ്റെ ഒന്നാം അധ്യായം, അതിൻ്റെ രണ്ടാം മൂന്നാം വാക്യം. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. മുമ്പേ നമ്മൾ വായിച്ചത് ദൈവത്തോടും അവൻ്റെ പുത്രനോടുമുള്ള കൂട്ടായ്മ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ പങ്കുവെക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇനി യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 3 വാക്യം എടുക്കുമ്പോൾ ഇവിടെ യേശു പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:3.
ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു.
യെസ്. സഹോദരന്മാരെ, 3 വേദഭാഗത്ത് രണ്ടുപേരെ അറിയുന്നതും അനുഭവിക്കുന്നതും കൂട്ടായ്മ കൂടുന്നതുമാണ് ജീവിതത്തിൽ ജീവന ആധാരമായിരിക്കുന്നത്. 2 പത്രോസ് 1:2, ദൈവത്തെയും അവന്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിങ്ങളുടെ കൃപയും സമാധാനവും വർദ്ധിപ്പിക്കുന്നത്. ദൈവത്തോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുന്നത്. ദൈവത്തെയും അവനയച്ച പുത്രനെയും അറിയുന്നതാണ് നിങ്ങൾക്ക് നിത്യജീവൻ. ദൈവത്തെ എങ്ങനെ അറിയുന്നു എന്നത് ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഈ 10-15 വർഷത്തെ ഈ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കി എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ എന്താകണം എന്നത് തീരുമാനിക്കുന്നത് നിങ്ങൾ എങ്ങനെ ദൈവത്തെ അറിഞ്ഞു എന്നതിന് ആനുപാതികമായിട്ടാണ്. നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്, പക്ഷെ നിങ്ങളുടെ ദൈവം എങ്ങനെയാണ് എന്നത് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. യു ഹാവ് ഓൾ ദ റൈറ്റ് ടു നോ യുവർ ഗോഡ്. സ്വന്തം അപ്പൻ ആരാണെന്ന് അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? മക്കൾക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ ദൈവം ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഡിസിഷൻ നിങ്ങളുടെ കയ്യിലല്ല. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അവരോടുള്ള ബന്ധത്തിൽ ഞാൻ ആരായിരിക്കണം എന്നത് മാത്രം നിങ്ങൾ ഇനി തീരുമാനിച്ചാൽ മതി. ദൈവം എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ ഇനി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയത്തില്ല. അവൻ എന്തായിരിക്കുന്നു എന്നത് അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവനോടുള്ള ബന്ധത്തിൽ ഞാൻ എന്തായിരിക്കണം എന്നത് ഇനി തീരുമാനിക്കാനേ നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്നു. മതത്തിൽ ദൈവത്തിന്റെ പേരുകളുണ്ട്, ദൈവത്തിന്റെ പാട്ടുകളുണ്ട്, പക്ഷെ ദൈവമില്ല. ഒരു കാര്യം ചെയ്തു വരുമ്പോൾ അതിന്റെ അകത്ത് ദൈവമല്ല പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ അതിനിടുന്ന പേരാണ് മതം. എനിക്കൊരാളുടെ ക്ഷമ പറയണമെന്ന് തോന്നുന്നു, ഞാൻ ഓടിച്ചെന്ന് ക്ഷമ പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞാൽ അതിന് മതമാകാനും കഴിയും, സഭയാകാനും കഴിയും. ഞാൻ ക്ഷമ പറയുന്നത് എന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിലും യേശു എന്നോട് ക്ഷമിച്ചു എന്ന ബോധ്യത്തിൽ നിന്നുമാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് സഭയ. അത് എന്റെ ഒരു ഇമേജിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് മതവ. അത് ഒത്തിരി വീരന്മാർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ശ്രേഷ്ഠന്മാർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇടതൂർന്ന് കിടക്കുന്ന സഭയ്ക്കകത്തും മതത്തിന്റെ അകത്തും നടുവിൽ നിന്ന് ദൈവം എന്ന് പറയുന്ന ഒരു കാര്യത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നിങ്ങൾ ആ മതത്തിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് സഭയുടെ ഭാഗമായി നിൽക്കുന്നത്. എനിക്ക് നല്ലൊരു പാട്ട് ഉത്സാഹത്തോടെ പാടാൻ കഴിയും, പാട്ടിലെ വരികൾ കറക്റ്റാ, പക്ഷെ എന്റെ ജീവിതവുമായിട്ട് അത് ബന്ധപ്പെടുന്നില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നു. പക്ഷെ വേദപുസ്തകത്തിൽ നാം ഈ വായിച്ച വാക്യങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ മാത്രം ഹൃദയപൂർവ്വം അറിയുകയും അവനെ മാത്രം വാഞ്ചിക്കുകയും അവനെ മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ സഭയുടെ ഭാഗം. ഡിസയറിംഗ് യുവർ ഗോഡ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അടുത്തു ചെന്ന് പരിശോധിക്കുമ്പോൾ ദൈവമാണോ അതിന്റെ പ്രേരക ഘടകം? ദൈവമാണോ അതിന്റെ ഉത്സാഹിപ്പിച്ച വിഷയം? ദൈവമാണോ അതിന്റെ കാരണക്കാരൻ? ദൈവമാണോ അതിന്റെ ജീവിതത്തെ വിഷയീഭവിച്ചത്? ദൈവത്തെ റൈറ്റായിട്ട് അറിയുന്നത് ഒരു റൈറ്റ് സ്പിരിച്വൽ ലൈഫിന് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവത്തെക്കുറിച്ച് തെറ്റായി മനസ്സിലാക്കിയാൽ, സി, ഒരു റോങ് ഡോക്ടറിനല്ല ഒരാളെ തെറ്റിക്കുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവാണ് അയാളെ തെറ്റിക്കുന്നത്. സി, ഒരാളുടെ തെറ്റ് ആരംഭിച്ചത് അയാൾ ഒരു ദുരുപദേശം കേട്ടതുകൊണ്ടല്ല. അയാൾ തെറ്റിപ്പോയത് അയാൾ എന്താണ് അയാളുടെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്നതിൽ നിന്ന് അയാൾ തെറ്റിപ്പോകുന്നു. എനിക്കെന്റെ ദൈവത്തെ എങ്ങനെ ആത്മാവിൽ ഗ്രഹിച്ചറിയാൻ കഴിയുമോ അതിനാനുപാതികമായി മാത്രമേ എനിക്ക് ആത്മീയനാകാൻ കഴിയത്തുള്ളൂ. മൈ സ്പിരിച്വാലിറ്റി ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഹൗ ഐ അണ്ടർസ്റ്റാൻഡ് മൈ ഗോഡ്. എന്റെ ദൈവത്തെ ഞാൻ അറിയുന്നതിനപ്പുറമായിട്ട് എനിക്ക് ആത്മീയനാകാൻ കഴിയത്തില്ല. സോ നിങ്ങൾക്ക് ദൈവത്തെ തെറ്റായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതവും തെറ്റായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ഒരു 20 വർഷം ഒരു സഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഡോക്ടറിനല്ല നിങ്ങളൊരു ആ സഭയുടെ പഠിപ്പിക്കലിന്റെ പ്രൊഡക്റ്റ് അല്ല, മറിച്ച് ആ 20 വർഷം കൊണ്ട് നിങ്ങൾ ദൈവത്തെ എന്തറിഞ്ഞോ എന്നതിന്റെ പ്രൊഡക്റ്റാണ് നിങ്ങൾ. ഞാനും അലക്സ് ബ്രദറുമായിട്ടുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഒറ്റ കാര്യത്തിലാണ് നിൽക്കുന്നത്. ഏത് കാര്യത്തിലാണെന്നറിയോ? എനിക്ക് ദൈവത്തെക്കുറിച്ച് എന്തറിയാം, ആ സഹോദരന്റെ ദൈവത്തെക്കുറിച്ച് എന്തറിയാം, ഈ രണ്ട് കാര്യങ്ങളിൽ ഈ കാര്യത്തിൽ മാത്രം അടിസ്ഥാനപ്പെട്ട ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത്. ഞാൻ സുവിശേഷ വേല ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ആ സഹോദരനേക്കാൾ മുമ്പ് കർത്താവിനെ അറിഞ്ഞെന്നോ ആ സഹോദരനേക്കാൾ കൂടുതൽ ദൈവജനം അറിയാവുന്നോ, ഈ കാര്യങ്ങളൊക്കെ ചില ബാഹ്യമായ കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായി ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എനിക്ക് ദൈവത്തെ എന്തറിയാം എന്നതിലാണ്. വേറെ എല്ലാ വ്യത്യാസങ്ങളും മാറിപ്പോകും പ്രിയമുള്ളവർ. സോ ഇഫ് യു നോ യുവർ ഗോഡ് ഇൻ എ റൈറ്റ് വേ, അതാണ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. ദൈവത്തെ റൈറ്റായിട്ട് അറിയുക, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക, ദൈവത്തെ വ്യക്തമായി അറിയുക, ദൈവത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക. തെറ്റായ ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധം നിങ്ങളെ തെറ്റായ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കും. അതുകൊണ്ട് ദൈവത്തെ ഉള്ള കൂട്ടായ്മയും അവന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചും അവന്റെ നേച്ചറിനെ കുറിച്ചും അവന്റെ ക്യാരക്ടറിനെ കുറിച്ചും നാം വ്യക്തമായി അറിയുന്നതും റൈറ്റായിട്ട് അറിയുന്നതും നമുക്ക് മൂന്ന് കാര്യങ്ങൾ തരുമെന്നാണ് പറഞ്ഞത്. ഒന്ന്, ദൈവത്തോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നു. ഒന്ന് യോഹന്നാൻ, ദൈവത്തെയും അവന്റെ പുത്രനെയും അറിയുന്നത് നിങ്ങളുടെ കൃപയും സമാധാനവും വർദ്ധിപ്പിക്കുന്നു. രണ്ട് പത്രോസ്, ദൈവത്തെയും അവനയച്ച പുത്രനെയും അറിയുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ തരുന്നു. യോഹന്നാൻ 17:3. See, when you know your God in a proper way, it gives you eternal life, it gives you grace and peace, and it gives you joy. മതത്തിൽ ദൈവമില്ല, മതത്തിൽ ഉത്സാഹങ്ങളേ ഉള്ളൂ. അതിനെ മുറുകെ പിടിക്കുമ്പോൾ കൃപയും സമാധാനവും വർദ്ധിക്കത്തില്ല. അതിനെ മുറുകെ പിടിക്കുമ്പോൾ നിത്യജീവൻ ലഭിക്കുന്നില്ല. അതിനെ മുറുകെ പിടിക്കുമ്പോൾ സന്തോഷം പൂർണ്ണമാകുന്നില്ല. ഹൃദയത്തിൽ ഒത്തിരി തൃപ്തികളുണ്ടായിരിക്കാം. പക്ഷേ ഈ മൂന്ന് വാക്യങ്ങളിലും പിതാവിനോടും പുത്രനോടുമുള്ള കൂട്ടായ്മയിൽ വർദ്ധിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്, നാല് കാര്യങ്ങൾ: കൃപ, സമാധാനം, നിത്യജീവൻ, സന്തോഷം. പ്രിയമുള്ളവരെ, സന്തോഷമില്ല എന്ന് തോന്നുമ്പോൾ സന്തോഷം വർദ്ധിപ്പിക്കാൻ പുതിയ ഒരു എന്റർടൈൻമെന്റ് പരിപാടിക്കാണ് നാം ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടത്തില്ല. പുത്രനോടും പിതാവിനോടുള്ള കൂട്ടായ്മ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ ഞങ്ങൾ എഴുതി തരുന്നു. പത്രോസ് പറയുന്നത് കൃപയും സമാധാനവും വർദ്ധിച്ചത് എപ്പോഴാ? 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിലല്ല കൃപയും സമാധാനവും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഡബിൾ ആയെന്ന അല്ലേ. 2 പത്രോസ് 1:2 എഴുതിയിരിക്കുന്നത് അത് മൾട്ടിപ്ലൈ ആയെന്ന. ദൈവത്തെക്കുറിച്ചും അവന്റെ പുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിപ്പിച്ചു അല്ലേ. മൾട്ടിപ്ലൈ, കൃപ മൾട്ടിപ്ലൈ ചെയ്യിച്ചു, സമാധാനം മൾട്ടിപ്ലൈ ആയി. എങ്ങനെ? എങ്ങനെയാ? അവർ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമല്ല, ഉപസിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമല്ല, സുവിശേഷവല ചെയ്തപ്പോൾ കിട്ടിയ കാര്യമല്ല. പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചുമുള്ള കൂട്ടായ്മയിൽ അവർ വളർന്ന് പരിജ്ഞാനത്തിൽ വന്നപ്പോൾ അവർക്ക് കൃപയും സമാധാനവും മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരുന്നു. സോ ഡിസൈർ യുവർ ഗോഡ്, നിങ്ങളുടെ ദൈവത്തെ പരിജ്ഞാനത്തിൽ അറിയുക, നിങ്ങളുടെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക, നിങ്ങളുടെ ദൈവത്തെ റൈറ്റായിട്ട് അറിയുക. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അവകാശം. പക്ഷേ എങ്ങനെ അറിയണം എന്നത് ദൈവവചനം പറഞ്ഞതുപോലെ അറിയാൻ അനുവാദമുള്ളൂ. ഈ മോശയോട് ദൈവം പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിനെക്കുറിച്ച് ഏതോ ഒരു ദൈവദാസൻ എഴുതി എങ്ങനെയാണ്, ഞാനാകുന്നവൻ എങ്ങനെയാകുന്നു എന്ന് നിനക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു, അത് ഫുൾ സ്റ്റോപ്പാ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാനാകുന്നവൻ ആരാ. പക്ഷെ ഞാനാകുന്നവൻ ഇന്നവനാകണമെന്നൊന്ന് നീ പറയാൻ പറ്റത്തില്ല എന്നാ ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് എഴുതിയത് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. കാരണം നമ്മുടെ ചിന്തയിലുള്ള ദൈവത്തെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. സി, ഇന്ന് ഞാൻ എന്തവസ്ഥയിൽ ആത്മീയമായിട്ടായിരിക്കുന്നു അതിന്റെ ഉത്തരവാദി ആരാന്നറിയോ? ഞാനെ ദൈവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നത് മാത്രം അതിന്റെ ഉത്തരവാദിത്വം, വേറെ ഒന്നിനുമല്ല. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾക്കുള്ള അവകാശമാണ്. റൈറ്റ് വേയിൽ ദൈവത്തെ അറിയുക, ശരിയായ ദിശയിൽ ദൈവത്തെ അറിയുക, അവന്റെ സ്വഭാവത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് അവനെ സ്നേഹിക്കുക. ഒരായുസ് മുഴുവനും ജീവിച്ചിട്ട് നിങ്ങൾക്ക് അവന്റെ സ്നേഹത്തെ സംബന്ധിച്ചുള്ളൊരു വെളിപ്പാട്, അവന്റെ വിശുദ്ധിയെ സംബന്ധിച്ചുള്ളൊരു വെളിപ്പാട്, അവന്റെ കരുണയെ സംബന്ധിച്ചുള്ളൊരു വെളിപ്പാട്, അവന്റെ ജസ്റ്റിസിനെ സംബന്ധിച്ചുള്ളൊരു വെളിപ്പാട്, അവന്റെ ഹോളിനെസിനെ സംബന്ധിച്ചുള്ളൊരു വെളിപ്പാട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, മുമ്പേ നാം പറഞ്ഞ പോലെ ദൈവത്തിന്റെ മനസ്സലിവിനെ അറിയാതെ നാം കയറി ശബത്തിനെ മുറുകെ പിടിക്കും. ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാകാതെ നാം കൈയെടുക്കുന്ന വിഷയത്തിൽ കയറി ഉത്സാഹം കാണിക്കും. അതാ ഞാൻ പറഞ്ഞത്, ദൈവവും മതവും ചേർന്ന് കിടക്കുന്ന ഈ സഭയ്ക്കകത്ത് നിങ്ങൾ പലപ്പോഴും ഉത്സാഹം കൊണ്ട കാര്യങ്ങൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ഒരു പ്രതിഫലനമായിരിക്കണം എന്ന് നിർബന്ധമില്ല. എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്തോറും എനിക്ക് പാട്ടുകൾ പാടുന്നത് പോലും ഭയങ്കര ഭയമായി തോന്നാറുണ്ട്. കാരണം പല പാട്ടുകൾക്കകത്തും ദൈവം ഇല്ല എന്നതാണ് ചിന്താധീനമായ ഒരു കാര്യം. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. When you know your God more, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ വർദ്ധിച്ചു വരുമ്പോൾ പല ആത്മീയ ഗീതങ്ങളും ആത്മീയ ഗീതങ്ങളല്ല. പലതിന്റെ അകത്തും ദൈവം വരുന്നില്ല. എനിക്ക് ദുഃഖകരമായ ഒരു കാര്യം, ഞാനൊരു ഒരു എന്നെ തന്നെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയല്ല, പക്ഷേ സി ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ എന്റെ ജീവിതം ഒരല്പമെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കർത്താവിനെ ആരാധിക്കാൻ ഇരിക്കുമ്പോഴോ കർത്താവിനോടുള്ള വ്യക്തിപരമായ കൂട്ടായ്മയിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴോ ഞാനൊരു പാട്ടിന് വേണ്ടി കഷ്ടപ്പെടാറുണ്ട്. ദൈവത്തെ ആ ഹൃദയത്തിൽ തേജസ്സോടെ കണ്ട് അവനോടുള്ള ആ കൂട്ടായ്മയിൽ ഹൃദയത്തെ വിട്ടുകൊടുത്ത ശേഷം സർവമഹീതല മോദമായിരിക്കുന്ന ദൈവത്തിന്റെ ആ സ്നേഹത്തിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുത്ത് ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരൊറ്റ പാട്ട് പുസ്തകത്തിലും അവനെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഒരു പാട്ടുണ്ടെന്ന്. അതതിനപ്പുറത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ആരാധനയുടെ ഭാഷയ്ക്കല്ലാതെ മറ്റൊരു പാട്ടിനും അതിനെ വർണ്ണിക്കാനായിട്ട് കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയൂ, അവനോടൊപ്പം വസിക്കൂ, അവനോട് കൂട്ടായ്മ കൂടൂ, അവന്റെ മുമ്പിൽ കിടക്കൂ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവസാനം ദൈവത്തിന് മുമ്പിൽ കയ്യും വിരിച്ച് കാലും നീട്ടി ഒന്നുമില്ലാതെ, നീ ആരാണ് ദൈവമേ, നിന്റെ മഹത്വം എന്താ, നീ എന്താണ്, നീ എന്തായിരിക്കുന്നു, നിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് എനിക്ക് തരൂ, നിന്റെ വിശുദ്ധി സംബന്ധിച്ച് ഞാൻ എന്താണ് ഇനി അറിയേണ്ടത്, നിന്റെ നീതി സംബന്ധിച്ച് എനിക്കൊരു വെളിപ്പാട് തരൂ. അവിടുന്ന് അറിയിക്കാതെ എനിക്കത് അറിയത്തില്ല. നിന്നോട് കൂട്ടായ്മ കൂടണം, ഒരായുസ് മുഴുവൻ നിന്നോടൊപ്പം ജീവിക്കേണ്ടതാ, എനിക്ക് നിന്നെ അറിയണം. എനിക്ക് ഈ സഭയിലുള്ള സഹോദരന്മാരെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് നിന്നെ അറിയണം. നിന്നെ അറിഞ്ഞില്ലെങ്കിൽ എന്റെ നിത്യത ബോറ. നീയുമായിട്ടാണ് എനിക്ക് എന്റെ ജീവിതം പങ്കുവെക്കേണ്ടത്, നിന്നെ എനിക്കറിയണം. നിങ്ങൾ ആ നിലയിൽ ദൈവത്തോട് ഒരു ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച് അവനെ ഡിസേർ ചെയ്തെന്ന, അങ്ങനെ അവനെ ഡിസേർ ചെയ്യുമ്പോഴാണ് നിത്യജീവൻ, കൃപ, സമാധാനം, സന്തോഷം, ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈ. അത് അവനിൽ നിന്ന്. തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത് പ്രിയമുള്ളവരെ. ദൈവത്തെ അറിയുന്നതിന് ആനുപാതികമായി മാത്രം സഞ്ചരിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. ഇന്ന് ഈ സഭയിലിരിക്കുന്ന ഓരോ സഹോദരനും ഈ സഭ കഴിഞ്ഞ 12 വർഷമായി പഠിപ്പിച്ച ഉപദേശത്തിന്റെ ഒരു പ്രൊഡക്റ്റ് അല്ല, അത് ഞാൻ വളരെ വ്യക്തമായി പറയാം. ഈ ഇരിക്കുന്ന ഓരോ സഹോദരന്റെ സഹോദരിയും അവർ വ്യക്തിപരമായി ദൈവത്തെക്കുറിച്ച് എന്തറിഞ്ഞോ എന്നതിന്റെ ഒരു നിർണയമാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും. അതിൽ നമുക്കൊരു സഭയായി ഓരോ ദിവസവും മുന്നോട്ട് ചെല്ലും തോറും ആ മതത്തിൽ നിന്നും നമുക്ക് സഭയിലേക്ക് വരുവാൻ നമ്മുടെ സഭയിൽ പുതിയ ആൾക്കാരെ ദൈവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എനിക്കറിയാം പലരും ഒന്നും മനസ്സിലാകാതെ വരുന്നവരുണ്ട്, ഒന്നും പിടികിട്ടാതെ വരുന്നവരുണ്ട്, ഒന്നും അവരുടെ ഹൃദയത്തിൽ അവർക്കൊരു വെളിപ്പാടായി ലഭിച്ചിട്ടില്ല. ബുദ്ധിയുടെ തണ്ടലത്തിൽ അവരത് ചിന്തിക്കുന്നു, ടെക്സ്റ്റിനെ അവർ പിടിക്കുന്നു, പക്ഷെ ക്യാരക്ടറിനെ, ദൈവത്തിന്റെ ക്യാരക്ടറിനെ അവർ പിടിക്കുന്നില്ല. ശബത്തെന്ന് പറയുന്ന ടെക്സ്റ്റിനെ കുറിച്ച് അവർക്കറിയാം, ദൈവത്തിന്റെ മനസ്സലിവെന്ന് പറയുന്ന ക്യാരക്ടറിനെ അവർക്കറിയത്തില്ല. പെസക ആചരിക്കേണ്ട ടെക്സ്റ്റിനെ അറിയാം, പെസക കുഞ്ഞാടാരാണെന്നുള്ള ക്രിസ്തുവിന്റെ സ്വഭാവത്തെ അവർക്കറിയത്തില്ല. ഓ പ്രിയമുള്ളവർ, അങ്ങനെ ഒരു 15 വർഷം തുടർമാനമായി പോകുമ്പോഴും ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ, എന്നോട് കരുണ കാണിക്കട്ടെ. കാലാകാലങ്ങളിൽ ദൈവം ഈ സഭയിലേക്ക് നമ്മളെ, ആ കൊച്ചു ന്യൂക്ലിയസിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അതിനാണ് നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ മതത്തിൽ നിന്ന് സഭയിലേക്ക് വന്നു ചേർന്ന് വരണം. നിങ്ങളുടെ ഭാര്യ, ഓ കർത്താവ്, ഇതുവരെ വ്യക്തമായിട്ട് അറിയാത്ത ഒരു സഹോദരിയാണെങ്കിൽ ആ മതത്തിൽ നിന്ന് ആ സഹോദരി കറങ്ങി ഈ സഭയ്ക്കകത്ത് വന്ന് വീഴണം. നിങ്ങളുടെ ഭർത്താവ് ഇതുവരെ ഒരു മതത്തിന്റെ ഭാഗമായി വന്നുപോയി നിൽക്കുന്നുവെങ്കിൽ ആ സഹോദരൻ കൃപയും സമാധാനവും മേൽക്കുമേൽ വർദ്ധിക്കുകയും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ സന്തോഷം വർദ്ധിപ്പിക്കപ്പെടുകയും അവനെയും അവന്റെ പുത്രനെയും അറിഞ്ഞ് നിത്യജീവനിൽ ആ സഭയുടെ ഭാഗമായി നിൽക്കണം. അതാണ് ദൈവം നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ഒരു കൊച്ചുകാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്ര ആചാര്യൻ, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാമകനായ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരിക്കൽ പറഞ്ഞു, മനുഷ്യന്റെ മനസ്സിലെ ദൈവം അവന്റെ വിഭാവനം ചെയ്ത ദൈവമാണ്. ഇർവിൻ ലട്സർ എന്ന ദൈവഭക്തൻ അതിനോട് ഇങ്ങനെ ചേർത്തു, ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ എന്തു തോന്നുന്നു ദൈവത്തെക്കുറിച്ച് അതാണ് അവന്റെ ഐഡൽ. യു ഡു നോട്ട് മേക്ക് എനി ഇമേജ് ഓഫ് ഗോഡ്, ബട്ട് യു ക്യാൻ ഇമാജിൻ ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ ഇമേജ് ഉണ്ടാക്കത്തില്ല, പക്ഷെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ഇമാജിൻ ചെയ്യും. നിങ്ങൾ എന്താണ് ദൈവത്തെക്കുറിച്ച് തെറ്റായി ഇമാജിൻ ചെയ്യുന്നത്, അതല്ല നിങ്ങളുടെ വിഗ്രഹാരാധനയാണ്. നമുക്ക് കളിമണ്ണുകൂടെ കുഴച്ചൊരു ദൈവത്തെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ എന്റെ മനസ്സിലെ തോന്നലുകൾ കൊണ്ടും ഭാവന കൊണ്ടും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ദൈവം അപകടകാരിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് യുവർ ഐഡൽ, ദാറ്റ് ഈസ് ഐഡൽ വർഷിപ്പ്. സോ ദാറ്റ് ഇസ് വാട്ട് നോയിങ് ഗോഡ് ഇൻ എ റൈറ്റ് വേ ഇസ് വെരി ഇമ്പോർട്ടന്റ്. സിഗ്മണ്ട് ഫ്രോയിഡ് വെയിലിൽ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യന് ഒരു ദൈവത്തെ അവന്റെ മനോഭാവനയിൽ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതിന് അദ്ദേഹം 3 കാരണങ്ങൾ പറഞ്ഞത് എനിക്ക് രസകരമായി തോന്നി. അദ്ദേഹം പറഞ്ഞ ഒന്ന്, മനുഷ്യനൊരു സെക്യൂരിറ്റി വേണം. മനുഷ്യനൊരു സെക്യൂരിറ്റി, ഒന്ന് ഫിയർ ഓഫ് നേച്ചർ, അദ്ദേഹം പറഞ്ഞതാണ് ഫിയർ ഓഫ് നേച്ചർ. മനുഷ്യന് പ്രകൃതിയെ ഭയമാണ്, ഭൂകമ്പം, ക്ഷാമം, വ്യാധി, പകർച്ചവ്യാധി, പിന്നെ ഫ്ലൂ, പിന്നെ ഈ എലിപ്പനി, ഡെങ്കുപ്പൻ, ഇങ്ങനെ ഒത്തിരി പകർച്ചവ്യാധികൾ, നേച്ചറിന്റെ ഒത്തിരി രോഗങ്ങൾ, ഈ ലോകം തരുന്ന ഒത്തിരി ഒത്തിരി ക്ഷാമങ്ങൾ, ദുരിതങ്ങൾ, ഇത് അവനൊരു പ്രതിസന്ധിയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ എന്ത് വേണം? ഒരു ദൈവത്തെ അവന് വേണം. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു ലാവ പൊട്ടി ഒരു മലയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടു വരിക, ഒരു മനുഷ്യൻ അത് കണ്ട് അദ്ദേഹത്തിന്റെ വീടിലേക്ക് അത് ഒഴുകി ഇങ്ങനെ വരിക, ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. ആ സമയത്ത് ഭാര്യയും കുഞ്ഞുങ്ങളെ പോലും രക്ഷിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയിലാണ് ഈ മനുഷ്യൻ നിൽക്കുന്നതെങ്കിൽ, രക്ഷിക്കാൻ ഒരാളെ ഉണ്ടെന്ന് വിഭാവനം ചെയ്ത് വിളിക്കുമ്പോൾ അവൻ ആ സമയത്തൊരു ബലം കിട്ടും. ദാറ്റ് ഈസ് യുവർ ഗോഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഒരു ക്ലൂവില്ലാതെ നിൽക്കുമ്പോൾ ഒരാളെ വിളിച്ചിട്ട് അയാളുണ്ട്, അയാൾ എന്നെ സഹായിക്കുമെന്ന് പറയുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു തൃപ്തി കിട്ടുമെന്നാണ് മനഃശാസ്ത്രജ്ഞനായ അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഫിയർ ഓഫ് പീപ്പിൾ ആൻഡ് റിലേഷൻ, മനുഷ്യരുടെ ഭയം. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുക, ഇതിൻ്റെ അകത്ത് തൊഴി, ഇടി, ഉന്തിത്തള്ളലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു റഫറിയെ ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ, എന്നോട് അന്യായം കാണിക്കുന്നവനോട് തിരിച്ച് അന്യായം കാണിച്ചിട്ട് എനിക്ക് നീതി നടത്തി തരാൻ ഒരു ദൈവം, ഇൻ റിലേഷൻഷിപ്പിൽ എനിക്ക് ഭയമുണ്ട്. സി, നമ്മൾക്ക് ദൈവത്തെ വിളിക്കുന്നതിൽ 90% കാര്യങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട? മറ്റു മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട, അവരുടെ കൂടോത്രം, അവരുടെ പിന്നെ ആഭിചാരം, ഇതൊന്നും ഞങ്ങൾക്ക് ഫലിക്കരുത്. അത് ഫലിക്കാതെ വണ്ണം നീയെ അതിനെ വേലി കെട്ടി സൂക്ഷിക്കണം. അവനിൽ നിന്ന് വരുന്ന പോരാട്ടങ്ങളെക്കുറിച്ചുള്ള ഭയം, നീതി നിറവേറി കിട്ടണം, എനിക്കെതിരെയുള്ള കേസ് വ്യക്തമാക്കണം, എനിക്ക് മനുഷ്യരിൽ നിന്നും സത്യസന്ധമായ നീതി ലഭിക്കണം, ന്യായം ലഭിക്കണം, ഫിയർ ഓഫ് പീപ്പിൾ, ഇതിന് നമുക്കൊരു ദൈവം വേണം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം. ഇതെല്ലാം മനുഷ്യനെയും ഭരിക്കുന്നുണ്ട്. മരിക്കാൻ പോകുമ്പോൾ ഇതിനപ്പുറത്തൊരു സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ സന്തോഷിക്കാനായിട്ട് നമ്മൾ പിള്ളേരോട് പറഞ്ഞ് ആശ്വസിപ്പിക്കാറല്ലേ, ഇല്ലേ? എന്നതുപോലെ ഒരു നമ്മൾ മനുഷ്യരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം, മോനെ മരിച്ചാലും പേടിക്കണ്ട, ഒരു വീട്ടിൽ ചെന്നാ കയറുന്നേ എന്ന് പറഞ്ഞ് നമ്മളവനെ ആശ്വസിപ്പിക്കുന്നത്. ഫിയർ ഓഫ് നേച്ചർ, ഫിയർ ഓഫ് പീപ്പിൾ, ഫിയർ ഓഫ് ഡെത്ത്, ഇതിന്റെ ഭാഗമായിട്ട് ദൈവത്തെ കയറി പിടിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇത് എനിക്ക് സിഗ്മണ്ട് ഫ്രോയിഡിനോട് ഒരു അരിശവും തോന്നുന്നില്ല. ഇത് വളരെ വാസ്തവ, ഇതാ മതം. പ്രിയമുള്ളവരെ, റീജനറേറ്റഡ് ആയ ഹൃദയത്തിൽ, വീണ്ടും ജനിക്കപ്പെട്ട ഹൃദയത്തിൽ എനിക്കുണ്ടായ സത്യം എന്നാണെന്നറിയാവോ? വീണ്ടും ജനിക്കപ്പെട്ട എന്റെ ഹൃദയത്തിൽ ദൈവത്തെ വിലമതിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ അഭിനന്ദിക്കുവാൻ, ദൈവത്തെ ചേർത്ത് വെക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ ഒക്കെ കഴിയുന്ന ഒരു ഹൃദയമാണ് വീണ്ടും ജനിക്കപ്പെട്ട എന്റെ ഹൃദയം എന്നത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഒരു സഹോദരനോട് ദൈവത്തെക്കുറിച്ചുള്ള ബന്ധം എന്താണ് എന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ് പരിചയപ്പെടുത്തി തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? അദ്ദേഹം പറഞ്ഞ് പരിചയപ്പെടുത്തി തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതവുമായിട്ട് ബന്ധപ്പെട്ട. ഈയിടെ എന്നെ ഫോൺ വിളിച്ചൊരു സഹോദരി ചോദിച്ചു, സഹോദരി എന്താ ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, അതല്ലേ നമുക്കുള്ളത്, ദൈവമായിട്ടുള്ള ബന്ധമല്ലേ നമുക്ക് മൊത്തത്തിലുള്ളൂ, അല്ലാതെ എന്താ ഉള്ളേ? എന്നിട്ട് ആ സഹോദരി അടുത്ത് പറഞ്ഞത്, ജോലിയില്ലാതെ ഭാരപ്പെട്ടപ്പോൾ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ദൈവം ജോലി തന്നു, ഈ ദൈവം നല്ലവനല്ലേ? അപ്പൊ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ ബന്ധം പറയാൻ അവർ പറഞ്ഞു തുടങ്ങുന്നത് ഏതെങ്കിലും അവരുടെ ജീവിതത്തിൽ ലഭിച്ച നന്മകളുമായിട്ട് ബന്ധപ്പെട്ട് അവരത് പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത്ഭുതങ്ങൾക്കകത്ത് ദൈവമില്ല എന്ന് ഓർക്കണം. അത്ഭുതങ്ങൾക്കകത്ത് ദൈവം ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചവരൊക്കെ കൂടെ കൂടെ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, ഇവൻ സാക്ഷാൽ പ്രവാചകൻ. ഒരത്ഭുതത്തിന് അങ്ങേയറ്റം പറയിപ്പിക്കാൻ കഴിയുന്നത് യേശുവിനെ പ്രവാചകൻ എന്ന് വിളിക്കാനേ കഴിയുന്നുള്ളൂ. ഞാൻ പറയുന്നില്ല അത്ഭുതത്തിന് വെളിപ്പാട് തരാൻ കഴിയത്തില്ലെന്ന്. 10 ബാധ ലഭിച്ചിട്ടും അവർക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പാട് കിട്ടിയില്ല, പെസഹായാണ് അവർക്ക് വെളിപ്പാട് കൊണ്ടുവന്നത്, ആരാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്ന്. അത്ഭുതങ്ങൾക്ക് ദൈവത്തെ കൊണ്ടുവരാൻ കഴിയത്തില്ല, ഭൂകമ്പത്തിന് ദൈവത്തെ കൊണ്ടുവരാൻ കഴിയത്തില്ല, വർജനങ്ങൾക്ക് ദൈവത്തെ കൊണ്ടുവരാൻ കഴിയത്തില്ല, സഹനങ്ങൾക്ക് ദൈവത്തെ കൊണ്ടുവരാൻ കഴിയത്തില്ല, ഉത്സാഹങ്ങൾക്ക് ദൈവത്തെ കൊണ്ടുവരാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇതിന്റെയൊക്കെ നടുവിൽ നീ ദൈവത്തെ തപ്പുമ്പോൾ ദൈവം അതിന്റെ നടുവിലൂടെ ചോർന്നു പോവുകയാണ്. പുതിയ ആശയം സഭയ്ക്കകത്ത് വീണ് കിട്ടിയാൽ അതിന് ചുറ്റും ഡിസ്കസ് ചെയ്യാൻ 10 പേര് വരും, അതിന്റെ അകത്തൂടെ ദൈവം ചോർന്നു പോവുകയാണ്, അതിൽ ദൈവമില്ല. എന്നിട്ട് ദൈവം പറയാണ്, നീ എന്നെ അന്വേഷിക്കുക, നീ എന്നെ ഹൃദയപൂർവ്വം അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്തും. നീ എന്നെ കണ്ടെത്തുവാൻ മകനെ 10 പേരെ കൊണ്ട് ഇടയാക്കുമെന്നല്ല, ഞാൻ അത് ഇടയാക്കി തീർക്കും. കമോൺ, ദൈവത്തെ അറിയാൻ ഉത്സാഹിക്കുന്ന ഒരു ജനമാകുക. നീയോ തിമോത്യോസെ, ദൈവത്തിന്റെ മനുഷ്യനാ, നീ ദൈവത്തിന്റെ മനുഷ്യനായി നിൽക്ക്. അവനെ അറിയാനുള്ള അവകാശം ദൈവവേദല എനിക്കുണ്ട്, പക്ഷെ അവൻ ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. കാരണം അവൻ എന്നേക്കും അനന്യനായ ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതവും അതിനോട് ചേർന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയുമുണ്ട് കർത്താവെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മതത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വിടുവിച്ചിട്ട് കർത്താവെ, നിന്നെ മാത്രം വാഞ്ചിക്കുന്ന, നിന്നെ മാത്രം പ്രിയപ്പെടുന്ന, നിന്നെ മാത്രം ആഗ്രഹിക്കുന്ന ഓ ഒരു പൈതലായ ആ സഭയുടെ ഭാഗമായിട്ട് എന്നെ നിർത്തണമേ കർത്താവെ. ദൈവത്തെക്കുറിച്ച് പങ്കുവെക്കാനായിട്ട് എന്റെ വായിൽ ഓരോ അത്ഭുതങ്ങളുടെയും അതിശയങ്ങളുടെയും കൂട്ടുകൾക്കപ്പുറം ആ ഭക്തനായ യോഹന്നാനെ പോലെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം പറഞ്ഞു വരുമ്പോൾ അവൻ പറഞ്ഞതുപോലെ, ഞങ്ങൾ സ്പർശിച്ച ജീവൻ, ഞങ്ങൾ കണ്ട ജീവൻ, ഞങ്ങൾ കൊണ്ടു നടന്ന ജീവൻ, ഞങ്ങൾ കൂട്ടായ്മ കൂടിയ ജീവൻ, ഞങ്ങൾ പാടിയ ജീവനെന്ന് ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഞങ്ങളെ ഇപ്പോൾ മതത്തിൽ നിന്ന് സഭയിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ.
ഈ സന്ദേശം ശ്രവിച്ച മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി.